ഭാഗം ഒന്ന്, പാശ്ചാത്യ സാഹിത്യ ദർശനങ്ങൾ. ക്ലാസത്തിൻ്റെ ശ്രീകോവിൽ. പേജ് 19. പ്ലേറ്റോ. പാശ്ചാത്യ സംസ്കൃതിയുടെ ഈറ്റില്ലമാണ് പ്രാചീന യവനദേശം. തത്വചിന്തയും രാഷ്ട്രതന്ത്രവും ഇതര ജ്ഞാനശാഖകളും അവിടെ ക്രിസ്തുവർഷാരംഭത്തിന് മുമ്പ് തന്നെ വളർച്ച പ്രാപിച്ചിരുന്നു. സാഹിത്യ ദർശനത്തിൻ്റെ കാര്യവും അപ്രകാരം തന്നെ. പടിഞ്ഞാറൻ സാഹിത്യചിന്ത ആദ്യമായി വെളിപ്പെടുന്നത് പ്ലേറ്റോയുടെ നിഷേധ സ്വരത്തിലൂടെയാണ്. പ്ലേറ്റോ കവിയും നാടകകൃത്തുമായിരുന്നു. സോക്രട്ടീസിൻ്റെ ശിക്ഷണം അദ്ദേഹത്തെ മറ്റൊരാളാക്കി. കവിതയിൽ നിന്നും തത്വചിന്തയിലേക്കും രാഷ്ട്രതന്ത്രത്തിലേക്കും അദ്ദേഹത്തെ കൂടിമാറി പറക്കുകയും സ്വന്തം കവിതകളും നാടകങ്ങളും നിസ്സങ്കോചം നശിപ്പിക്കുകയും ചെയ്തു. എങ്കിലും കവിത അദ്ദേഹത്തെ ഒരിക്കലും ഉപേക്ഷിച്ചു പോയില്ല. അദ്ദേഹത്തിൻ്റെ സംവാദങ്ങളിൽ നാം കവിതയുടെ സാന്നിധ്യം അറിയുന്നു. പ്ലേറ്റോ ലോകത്തിന് നൽകിയ സംഭാവനകൾ 35 സംവാദ കൃതികളും 13 കത്തുകളുമാണ്. ഒട്ടുമിക്ക കത്തുകളും പ്രക്ഷിപ്തമാണെന്നാണ് പണ്ഡിത അഭിപ്രായം. 7-ാമത്തെ കത്ത് പോലുള്ള ചിലത് മാത്രമാണ് അദ്ദേഹത്തിൻ്റേത്. റിപ്പബ്ലിക്, സിംബോസിയം, ഇയോൺ, നിയമങ്ങൾ, അപ്പോളജി, സ്റ്റേറ്റസ്മാൻ മുതലായ സംവാദങ്ങൾക്ക് ഇന്നും ധാരാളം വായനക്കാരുണ്ട്. ഒരു മനുഷ്യനും സത്യത്തെക്കാൾ ആദരമർഹിക്കുന്നില്ലെന്ന് പ്ലേറ്റോ പ്രഖ്യാപിക്കുന്നുണ്ട്. സാഹിത്യത്തിൻ്റെ സത്യാത്മകതയിൽ അദ്ദേഹം സംശയാലുവായിരുന്നു. ഇയോൺ, റിപ്പബ്ലിക് എന്നീ രചനകളിലാണ് മുഖ്യമായും അദ്ദേഹത്തിൻ്റെ കലാസാഹിത്യ നിരീക്ഷണങ്ങൾ വെളിവാകുന്നത്. ആശയതത്വം, അനുകരണതത്വം, പ്രചോദനതത്വം, കാവ്യനിരാശതത്വം എന്നീ 4 നെടുന്തൂണുകളിലാണ് പ്ലേറ്റോയുടെ സാഹിത്യ ദർശന സൗധം സ്ഥിതി ചെയ്യുന്നത്. സൂക്ഷ്മതയോടെ പറഞ്ഞാൽ പ്ലേറ്റോയുടെ സാഹിതീയ നിരീക്ഷണങ്ങൾക്ക് എഴുതിച്ചേർക്കപ്പെട്ട അടിക്കുറിപ്പുകളുടെ പരമ്പരയാണ് പാശ്ചാത്യ സാഹിത്യ ദർശനം. ആശയവാദം. പ്ലേറ്റോ ഒരാശയവാദിയായിരുന്നു. വിശേഷങ്ങളുടെ ആവശ്യവും സാമാന്യവുമായ ഗുണത്തെ, സത്തയെ ആണ് പ്ലേറ്റോ ആശയം അഥവാ രൂപം എന്ന് വിളിക്കുന്നത്. ആശയം നിത്യരൂപമാണ്, മൗലികമാണ്, വസ്തുക്കളുടെ പ്രാക് രൂപമാണ്. വസ്തുക്കൾക്ക് മുമ്പേ നിലനിൽക്കുന്ന ഒന്നത്രേ ആശയം. പേജ് 20. വസ്തുക്കൾ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. ആശയമാകട്ടെ മാറ്റത്തിന് അതീതമായിരിക്കുന്നു. മനുഷ്യർ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യനെന്ന പ്രരൂപം അനശ്വരമായിരിക്കുന്നു. ഒരു വസ്തുവർഗത്തിന് ആകമാനം ഒരേ ഒരു ആശയം മാത്രമേ ഉണ്ടാകൂ. വസ്തുക്കൾ, ഗുണങ്ങൾ, കർമ്മങ്ങൾ എന്നിവയ്ക്കെല്ലാം മൂലഭൂതമായ ആശയങ്ങളുണ്ട്. മഹിമയ്ക്കും ലഘിമയ്ക്കും ചലനവിശ്രാന്തികൾക്കും സൗന്ദര്യത്തിനും കട്ടിലിനും കസേരയ്ക്കും മേശയ്ക്കുമെല്ലാം അതിൻ്റെതായ ആദ്യ രൂപങ്ങളുണ്ട്. ആശയമാണ് പരമോന്നതം, അതിനപ്പുറത്ത് ആരുമില്ല. സത്യവും യഥാർത്ഥവുമായ ഒന്നേയുള്ളൂ ആശയം. അത് ദൈവീകമാണ്. എല്ലാ പ്രപഞ്ച വസ്തുക്കളും ആശയത്തിൻ്റെ പകർപ്പുകൾ മാത്രമാകുന്നു. ഉദാഹരണത്തിന് ലൗകിക സൗന്ദര്യത്തിൻ്റെ കാര്യമെടുക്കുക. അത് ആദർശ സൗന്ദര്യത്തിൻ്റെ അനുകൃതി മാത്രമാണ്. ആദർശം അഥവാ ആശയം എവിടെയിരിക്കുന്നു? സ്വർഗത്തിൽ എന്നാണ് ഉത്തരം. നന്മയുടെ ആശയമാണ് എല്ലാ ആശയങ്ങൾക്കും മൂലഭൂതമായിരിക്കുന്നതെന്ന് പ്ലേറ്റോ പറയും. പരമോച്ചമായ ആശയം അതാണ്. അതിനു കീഴിൽ യുക്തിഭദ്രമായ ഒരു ക്രമത്തിൽ എല്ലാ ആശയങ്ങളും സ്ഥിതിമായിരിക്കുന്നു. ഐക്യത്തിൽ ബഹുത്വം അന്തർഭൂതമാണ്. ആശയങ്ങളുടെ യുക്തിഭദ്രമായ ഒരു വ്യവസ്ഥയാണ് പ്രപഞ്ചത്തിനെ പ്ലേറ്റോ ദർശിക്കുന്നത്. രൂപങ്ങൾ അഥവാ ആശയങ്ങൾ യഥാർത്ഥ സത്തങ്ങളും വിശേഷങ്ങൾ അവയുടെ വെറും പ്രത്യക്ഷത്വവുമാണ്. രൂപം മാതൃകയും വിശേഷം അതിൻ്റെ പകർപ്പുമാണ്. പ്ലേറ്റോയുടെ ആശയവാദം പ്ലേറ്റോണിക് തത്യവാദം എന്നറിയപ്പെടുന്നു. പ്ലേറ്റോയുടെ മറ്റൊരു തത്വം പദാർത്ഥമാണ്. പ്ലേറ്റോണിക് വീക്ഷണത്തിൽ പദാർത്ഥം നശ്വരവും അയാഥാർത്ഥവും അപൂർണവുമാണ്. ഇന്ദ്രിയങ്ങളിലൂടെ നാം അറിയുന്ന പ്രപഞ്ചം വെറും മായയാണെന്ന് പറയുന്നതിന് പകരം യഥാർത്ഥത്തിൻ്റെ ഒരു പവംബ്രഹ്മമാണെന്ന് പ്ലേറ്റോ സൂചിപ്പിക്കുന്നു. ഒരു സൂര്യകിരണം ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അനേകമായി തീരുന്നതുപോലെ ആശയം പദാർത്ഥം വഴി അനേക വസ്തുക്കളായി ചിത്രീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അനുകരണവാദം. ആശയവാദത്തിൻ്റെ തന്നെ ഒരു മുഖമാണ് പ്ലേറ്റോയുടെ അനുകരണവാദം. ലോകം ആശയത്തിൻ്റെ അനുകരണം മാത്രമാണെന്ന് സിദ്ധാന്തിക്കുന്ന പ്ലേറ്റോ പ്രസ്തുത തത്വത്തിൻ്റെ സ്ഥാപനത്തിന് കണ്ണാടിയുടെ ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിക്കുന്നു. ഒരു ദർപ്പണമെടുത്ത് എല്ലാ ദിക്കുകളിലേക്കും ചുഴറ്റുക, അപ്പോൾ നിങ്ങൾ കണ്ണാടിയിൽ സൂര്യചന്ദ്രന്മാരെയും ഉടുകണങ്ങളെയും ഭൂമിയെയും മൃഗജാതികളെയും വൃക്ഷലതാദികളെയും വീട്ടുപകരണങ്ങളെയും എന്നല്ല നിങ്ങളെ തന്നെയും സൃഷ്ടിക്കുന്നു. പക്ഷേ അവയൊന്നും കണ്ണാടിയിൽ തെളിയുന്ന രൂപങ്ങളൊന്നും തത്യങ്ങളല്ല, പ്രതിഫലനങ്ങൾ മാത്രമാണ്. പേജ് 21. യഥാർത്ഥമായ ഒരു കട്ടിൽ നിർമ്മിക്കാൻ ആശാരിക്ക് സാധ്യമല്ലെന്ന് പ്ലേറ്റോ പറയുമ്പോൾ യുക്തിവാദി മിഴിച്ചിരിക്കുന്നു പോകും. കട്ടിൽ എന്ന ആദർശത്തിന്, ആശയത്തിന്, രൂപസങ്കല്പത്തിന് സദൃശ്യമായ സവിശേഷമായ ഒരു കട്ടിലാണ് ആശാരി നിർമ്മിക്കുന്നത്. 3 തരം കട്ടിലുകൾ ഉണ്ടെന്ന് പ്ലേറ്റോ പറയും. 1. പ്രകൃതിയിൽ സ്ഥിതമായ ദൈവീകൃതമായ കട്ടിലെന്ന ആദർശ രൂപം, അതുമാത്രമാണ് സത്യം, മറ്റൊരാൾക്ക് അത് നിർമ്മിക്കാനാവില്ല. 2. ആശാരി പണിഞ്ഞ കട്ടിലാണ്. 3. ചിത്രകാരൻ രചിച്ച കട്ടിലും. ആശാരി അനുകർത്താവാണെങ്കിലും ഒരളവോളം ഒരു നിർമ്മാതാവ് തന്നെ. അയാൾ കട്ടിലെന്ന ആശയം സൃഷ്ടിക്കുന്നില്ലെന്നും വിശേഷമായ ഒരു കട്ടിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ചിത്രകാരൻ കട്ടിലെന്ന ആശയത്തെയല്ല, ആ ആശയത്തിൻ്റെ അനുകൃതിയായ കട്ടിലെന്ന ഒരു വിശേഷ വസ്തുവിനെയാണ് അനുകരിക്കുക. തന്മൂലം അയാൾ നിർമ്മാതാവല്ല, വെറും അനുകർത്താവാണ്. ദൈവവും ആശാരിയും സൃഷ്ടിച്ചതിൻ്റെ ഒരു പ്രതിനിധീകരണം മാത്രമേ ചിത്രകാരൻ്റെ രചനയിലുള്ളൂ. തന്മൂലം കലാകാരൻ്റെ അനുകൃതി സത്യത്തിൽ നിന്നും 3 മടങ്ങ് അകലെയാണ്. ആശയം, വസ്തു, കലാരചന എന്നിവയുടെ പാരസ്പര്യത്തിൽ വാസ്തവം പറഞ്ഞാൽ കല സത്യത്തിൽ നിന്നും 2 മടങ്ങ് അകലെയാണ് നിൽക്കുന്നത്. പക്ഷേ പ്ലേറ്റോ 3 മടങ്ങ് അകലെ എന്ന കണക്ക് പറയുന്നത് എങ്ങനെ എന്ന് വ്യക്തമല്ല. 3 ചേർത്ത് കണക്ക് കൂട്ടിയതുകൊണ്ട് വന്ന പിഴവാകണമെന്ന് ക്ലീൻത് ബ്രൂക്സ് വിംസാറ്റും അഭിപ്രായപ്പെടുന്നുണ്ട്. ദൈവം മാത്രമാണ് സൃഷ്ടാവ്. ആശാരി ഒരു ശില്പം നിർമ്മിക്കുന്നു. കലാകാരൻ അനുകരണത്തിൽ മാത്രം മുഴുകുന്നു. കലാകാരൻ എന്തിനെയാണ് അനുകരിക്കുന്നത്? പ്രകൃതിദത്തമായ സത്യത്തെയോ ശില്പകാരൻ്റെ അനുകൃതിയെയോ? ശില്പകാരൻ്റെ അനുകൃതിയെ എന്നാണ് ഉത്തരം. ആശയമല്ല, വസ്തുവാണ് കലയുടെ മോഡൽ. സത്തയെ അനുകരിക്കാൻ അസമർത്ഥമാണ് കല. വസ്തുവിൻ്റെ ഒരു ചെറിയ അംശത്തിൻ്റെ നിഴൽ മാത്രമേ കലാരചനയിൽ വന്നു വീഴുന്നുള്ളൂ. കവി സൃഷ്ടി 3 തരം അനുകരണം മാത്രമാകുന്നു. ഹോമർ തൊട്ട് താഴോട്ടുമുള്ള ഒരൊറ്റ വീക്കും സത്യത്തെ തൊടാൻ ഇന്നോളം സാധിച്ചിട്ടില്ല. അനുകാര്യത്തിൻ്റെ ഉപരിപ്ലവമായ സാധർമ്മ്യം സൃഷ്ടിക്കാനേ കവിക്ക് കഴിയൂ. ഉദാഹരണത്തിന് ചിത്രകാരനെ എടുക്കുക. അയാൾ ചെരുപ്പുകുത്തിയെയല്ല, ചെരുപ്പുകുത്തിയെ പോലെ ഇരിക്കുന്ന ഒന്നിനെ മാത്രമാണ് വരയ്ക്കുന്നത്. ചെരുപ്പുണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്ത ചിത്രകാരൻ നിറവും രൂപവും കൊണ്ട് ചെരുപ്പുകുത്തിയെ വരച്ചെടുക്കുന്നു. അനുകരണം സർഗാത്മകമായ ഒരാവിഷ്കൃതിയാണ്, പ്ലേറ്റോ വിചാരിച്ചില്ല. പേജ് 22. വസ്തുവിനെ അനുകരിക്കുന്ന കലാകാരൻ സ്വരചനയിലൂടെ വസ്തുവിനപ്പുറത്തുള്ള ആദ്യരൂപത്തെയാണ് ധ്വനിപ്പിക്കുന്നതെന്നും കലാസൃഷ്ടി വാസ്തവികതയുടെ ആവർത്തനമല്ലെന്നും പ്ലേറ്റോ തിരിച്ചറിഞ്ഞില്ല. ചിത്രകാരനെ പോലെ കവിയും അജ്ഞാനമാണെന്നും പ്ലേറ്റോ പറയുന്നു. ഒരു വസ്തുവിൽ അനുകരണം എപ്രകാരമാണെന്ന് നിർവഹിക്കേണ്ടതെന്നും കവിക്കറിയാം. എന്നാൽ ആ വസ്തുവിനെ അയാൾ മനസ്സിലാക്കുന്നേയില്ല.